ജാനിയുടെ സ്വന്തം കാഷി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി.
നിൽക്കടി അവിടെ!
കാഷി മുന്നോട്ടാഞ്ഞതും അവൾ അവന്റെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു.
അവളുടെ ഒരു അവസ്ഥ, സിംഹത്തിനോട് കുഞ്ഞനും കുത്തി അതിന്റെ മടയിലേക്ക് തന്നെ കയറി പോകുന്നുണ്ടോ?
ചാർലി ചിരിയോടെ പറഞ്ഞു. അവളുടെ തെറികേട്ട് കാശിയുടെ കൂട്ടുകാർ അന്തം വിട്ടിരിക്കുകയാണ്. ജോണിയുടെ തുറന്നിരിക്കുന്ന വായ കാശിനാഥൻ കൈകൊണ്ട് അടക്കാൻ ആംഗ്യം കാണിച്ചു.
ലവളും തൊട്ടു പറഞ്ഞ വച്ച അപ്പോ പോയത്. ഹോ, എന്തൊരു തെറി!
ജോണിയും ജോയും തലകുടഞ്ഞു. അപ്പോഴാണ് കാശിക്ക് മുത്തച്ഛന്റെ കോൾ വന്നത്. അവൻ കോൾ എടുത്തുകൊണ്ട് അവിടുന്ന് മാറിന്നു. ഈ ചെക്കിന്റെ കയ്യിൽ കൊടുത്തുവിടാം. ചാർലിയോട് സംസാരിക്കുന്ന സച്ചിയെ നോക്കി ജോയോട് ജോണി മെല്ലെ പറഞ്ഞു.
അത് കൊള്ളാം,
അജു പറഞ്ഞു. ജോണി കയ്യിലിരിക്കുന്ന കവറിൽ നിന്ന് ഒരു വലിയ ബോക്സ് എടുത്തു. കാശി ഫോൺ ഓഫ് ആക്കി അവരുടെ അടുത്തേക്ക് വന്നു. ബൈക്കിൽ കയറിയിരുന്നു.
അല്ല, നിങ്ങളെന്തിനാ എല്ലാ രാത്രിയും ഇവിടെ വന്ന് കാശിയേട്ടൻ്റെ കൂടി ഇരിക്കുന്നേ?
സച്ചി ജോണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു.
ഇത് പണ്ട് ഞങ്ങളുടെ ഇടവല്ലേ മോനെ. നിന്റെ ശേഖരമാവനും ഇവന്റെ അച്ഛനായിട്ടുള്ള ചന്ദ്രശേഖരന് ഈ കുടിയന്മാരായ ഞങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ.
അതുകൊണ്ട് ഈ നൃത്തം ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലായി മോനെ. നിന്റെ അമ്മാവനോട് ചെന്ന് പറ, ഈ കാശി മോനെ ഞങ്ങൾക്ക് തരാം, ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ കാശിയെ.
അത് പറഞ്ഞ് ജോ കാശിയെ കെട്ടിപ്പിടിച്ചതിനൊപ്പം അജുവും ജോണിയും ചാർലിയും അവനെ കെട്ടിപ്പിടിച്ചു. ആ പിടുത്തം മേൽ പതിഞ്ഞപ്പോൾ കാശിക്ക് ലോകം കിട്ടിയ സന്തോഷമായിരുന്നു. ഇന്ന് നേറിയ നീറ്റലെല്ലാം ഇല്ലാതായതുപോലെ അവന് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സിഗരറ്റ് വലിക്കണമെന്ന് പറഞ്ഞ് കാശി ബൈക്കിൽ നിന്നിറങ്ങി. അവൻ മാറിപ്പോയി നിന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വിട്ടു. നെഞ്ചിൽ പതിയെ തലോടി. പൂർണ്ണമായി അച്ഛൻ നിന്നുണ്ടാക്കിയ മനസ്സിലെ മുറിവെല്ലാം ഒരു നിമിഷം ഇല്ലാതായതുപോലെ അവൻ തോന്നി. കാശി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ കൊണ്ട് കത്തിച്ചു.
ഡാ മോനെ, സച്ചി നീ ഇത് കൊണ്ടുപോയിട്ട് നിന്റെ ജാനി ചേച്ചി കൊടുക്ക്,
ജോ അവനോട് പറഞ്ഞു.
ഇതെന്താണ്?
അവർ കയ്യിലേക്ക് വെച്ച വലിയ ബോക്സ് നോക്കിക്കൊണ്ട് സച്ചി ചോദിച്ചു.
ഇതിൽ കുറച്ച് ചോക്ലേറ്റ്സും സ്പ്രേ ബോട്ടിലും പിന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടെന്ന് അവൾ പറഞ്ഞു.
എൻ്റെ കസിൻ കരീന ജാനിയുടെ കൂട്ടുകാരിയാണ്. അവളുടെ പപ്പ എന്നുള്ള ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്.
ആണോ? തുറന്നോക്കട്ടെ.
ഏയ്, തുറക്കില്ല സച്ചി, ജാൻ ചേച്ചി നിനക്ക് തരും, അവിടെ ചെന്ന് തുറന്നാൽ മതി.
ഓക്കെ.
അവർ നാലുപേരും അവനോട് ബൈ കാണിച്ചു. ജാനിക ഇന്ന് ചൊറിഞ്ഞൊരു പരിവാകും. അതിൽ നിറയെ നായ്ക്കൊന്നപ്പൊടിയാണ്, ഒപ്പം നിറയെ വലിയ തവളകളും എല്ലാം കൂടി അവളുടെ മേലേക്ക് ചാടും. ചെറിയ പണിയാണ്. ആ പോട്ടെ, സമയമുണ്ടല്ലോ. അവളുടെ ഒരു കളിയാക്കല്, അത് നമ്മുടെ കാശി വെറുതെ വിടരുത്. അവളെയും ആ ഇടിമിനൽ സൈക്കോ സിദ്ധാർത്ഥനെയും, ജോ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് സിദ്ധു അവരുടെ മുമ്പിലൂടെ തോളിലൊരു ബാഗ് ഇട്ടുകൊണ്ട് നാദേശത്തേക്ക് പോകുന്നത്.
നാടുവിടുകയാണോ കള്ള പന്നി? ബോക്സ് ഓർക്കുമ്പോൾ അവൻ കൂടെ ഉണ്ടെങ്കിൽ രണ്ടു കൂടി ചൊറിഞ്ഞോട് നമ്മുടെ മുന്നിലൂടെ ഓടുന്ന കാണായിരുന്നു.
അവർ മെല്ലെ ചിരിയടക്കി പറഞ്ഞു.
എടാ, അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറക്കുവോ?
ഏയ്, ചിലപ്പോൾ ഫുഡ് കഴിക്കാവും, എന്തായാലും അവൾ തന്നെയായിരിക്കും തുറക്കുക.
അവരാരും അതൊന്നും നോക്കാൻ അവൾക്കൊപ്പം കൂടില്ല. സ്പ്രേ ബോട്ടിലും ചോക്ലേറ്റും ആരും കാണാത്തൊന്നല്ലല്ലോ. സച്ചി കയ്യിലെ ബോക്സുമായി ജാനിയെ തിരഞ്ഞടന്നു.
ഇതെന്താ സച്ചി കുട്ട, ഒരു ബോക്സുമായി?
അടുക്കളയിലേക്ക് ചെന്ന സച്ചിയെ കണ്ട് ലക്ഷ്മി ചോദിച്ചു.
ജാൻ ചേച്ചി എവിടെ ലക്ഷ്മി അമ്മേ? ഇത് ചേച്ചിയുടെ കൂട്ടുകാരി കരിയൻ ചേച്ചി തന്നാണ്.
മോള് ശ്രീയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്.
എനിക്ക് വിശക്കുന്നു, എനിക്ക് ആപ്പിൾ വേണം.
വിശക്കുന്നുണ്ടോ? ലക്ഷ്മി അമ്മ ഫ്രിഡ്ജിൽ നിന്ന് ആപ്പിൾ എടുക്കട്ടെ കേട്ടോ.
വേണ്ട, ചേച്ചിക്ക് ഇത് കൊടുത്താൽ മതി, അതിലെന്തോ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഞാൻ പോയി എടുത്തോളാം.
അവൻ ഫ്രിഡ്ജിന് നേരെ ഓടി. ലക്ഷ്മി ആ വലിയ ബോക്സുമായി ശ്രീയുടെ റൂമിലേക്ക് നടന്നു. ശേഖരൻ അയാളുടെ മുറിയുടെ മുമ്പിലൂടെ പോയ ലക്ഷ്മിയെ കണ്ട് അകത്തേക്ക് വിളിച്ചു. അയാളോടൊപ്പം സിദ്ധവും ഉണ്ടായിരുന്നു.
ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി ലക്ഷ്മി?
ശേഖരൻ ലക്ഷ്മിയോട് ചോദിച്ചു.
അയ്യോ, ഞാനത് മറന്നു, ഇപ്പോൾ വരാം.
ഇതെന്താണ് അമ്മായി ഒരു ബോക്സ് കയ്യിൽ?
സിദ്ധു ലക്ഷ്മിയോട് തിരക്കി.
ആ, ഇത് സച്ചി തന്നതാ ജാനിക്ക് കൊടുക്കാൻ, അവളുടെ കൂട്ടുകാരി കരീനെ കൊടുത്താണെന്ന്.
എന്തോ സ്പെഷ്യൽ ഗിഫ്റ്റാണത്രേ.
അമ്മായിക്ക് തന്നോളൂ, ഞാൻ കൊടുത്തോളാം. ഞാൻ മുകളിലേക്ക് ജാനിയെ വിളിക്കാൻ പോകുന്നുണ്ട്.
ആ ശരി മോനെ.
അമ്മാവാ, ഞാനിപ്പോൾ വരാം, ഇത് കൊടുത്തിട്ട്.
ആ പോയി വാ.
അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.
കാശിയാദാ, ഇങ്ങി വന്നേ, പോച്ചുകൊണ്ട് നിൽക്കാതെ.
കാശി കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു.
എന്താടാ?
അല്ല, മോന് പ്രണയിനെ കുറിച്ച് സങ്കല്പങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടല്ലോ.
ഓ, ആ സൂര്യകുളത്തിൽ തന്നിട്ടുണ്ടാവും അല്ലേ?
അതെ. ബ്രഹ്മചാരി എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ആളെ?
ദേ, എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിൽക്കണ്ടെന്നാലും ആവന്മാർ കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞതാ. അല്ലാതെ ഒരുത്തി അങ്ങനെ വന്നാ എന്റെ ദേഷ്യം കളഞ്ഞ് കെട്ടിക്കോളാന്നൊന്നല്ല അതിനർത്ഥം.
കാശിനാഥൻ സിഗരറ്റിന്റെ പുകയെടുത്തുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ മുകളിലേക്ക് ചെല്ലുമ്പോൾ ശ്രീ അവന് നേരെ വരുന്നുണ്ടായിരുന്നു.
ജാനിക എവിടെ?
ചേച്ചി എന്റെ റൂമിലുണ്ട്, തലവേദനയാണെന്ന് പറഞ്ഞു. ശ്രീ അവനോട് പറഞ്ഞു.
അയ്യോ, തീരെ വയ്യേ.
അവൻ ആവലാതിപ്പെട്ടു.
സിദ്ധുവേട്ട, അങ്ങോട്ട് പോവേണ്ട, ചേച്ചിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. അരുന്ധിയമ്മ പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി. ഇതേ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കോ, അവിടെ സുഹൃത്ത് കരീന എന്നാണെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. ആ ഞാൻ കൊടുത്തോളാം. സിദ്ധു ആ ബോക്സ് അവളെ ഏൽപ്പിച്ചു പോയി. ശ്രീ ആ ബോക്സുമായി അവളുടെ റൂമിലേക്ക് പോയി. ചേച്ചി, ബെഡിൽ കിടക്കുന്ന ജാനിയെ ശ്രീ വിളിച്ചു. എന്തിനാ ജാനി ചേച്ചി കരീന്ന്? വന്നേ വല്ലതും കഴിക്കാം. എനിക്ക് വിശപ്പില്ല മോളെ, നീ പോയി കഴിച്ചു. ജാനി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി വായു. വേണ്ട ശ്രീ മോള്, നീ പോയി കഴിച്ചു. ഇതെന്താ നിന്റെ കയ്യില്? ആ ഇത് കരീന ചേച്ചി തന്നാണെന്ന്. സിദ്ധിയോട്ട് ഇപ്പൊ തന്നു പോയിട്ടേ ഉള്ളൂ. എനിക്കോ? ഞാനിന്നവളെ കണ്ടതാണല്ലോ. ജാനി തനിക്ക് നേരെ നീണ്ട ബോക്സ് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ബെഡിലേക്ക് വെച്ചു. നല്ല ഭാരമുണ്ടായിരുന്നു ചേച്ചി. നല്ല ഭാരമുണ്ട്. ഞാനിപ്പോ വരാം ചേച്ചി, നിധിക വിളിക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ഫോൺ റിംഗ് ചെയ്യുന്ന എടുത്തുകൊണ്ട് ശ്രീ പുറത്തേക്ക് പോയി. ജാനിക്ക് ബോക്സ് നോക്കാമെന്ന് മനസ്സ് വന്നില്ല. അവളുടെ മനസ്സാകെ വേദനിച്ചിരുന്നു. അവൾ അമ്മയോർത്തുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അപ്പുവും നെനുവും മുകളിൽ ഓടിക്കളിക്കുകയായിരുന്നു. മുകളിലെ ഓരോ റൂം അടക്കുന്നതിനൊപ്പം അവർ ശ്രീയുടെ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ജാനിക ഇതൊന്നും അറിയാതെ റൂമിലേക്ക് തിരിച്ചു വന്നു. ബെഡിലിരുന്ന് ബോക്സിലേക്ക് നോക്കി. ബോക്സ് ഇരുന്നിരുന്ന കവർ അവൾ എടുത്തു മാറ്റി. പിന്നെ ബോക്സിന്റെ വർണ്ണ ഗ്ലാസ് ഓരോന്നായി പൊളിച്ചു മാറ്റി. നീയൊക്കെ എന്താടാ ആ ചെക്കന്റെ കയ്യിൽ കൊടുത്തുവിട്ടത്? കാശി അവരോട് സംസാരിക്കുന്നതിനിടെ ചോദിച്ചു. അത് അവൾക്കൊരു പണി കൊടുത്താണ് നിന്നെ വേദനിപ്പിച്ചതിന്.
എന്ത് പണി?
ജാനിയുടെ അലറൽ ഉറക്കെ കേട്ടു. ബോക്സിന്റെ ഉള്ളിൽ നിന്നും പത്തി വിടർത്തി പാമ്പ് ഉയർന്നു പൊങ്ങി. ജാനി കലറിക്കൊണ്ട് ഡോറിനടുത്തേക്ക് ഓടി. ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. പാമ്പ് ഉറക്കെ ചീറ്റാൻ തുടങ്ങി. കാശിയും കൂട്ടുകാരും വീട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന കേട്ട് അങ്ങോട്ട് കുതിച്ചു. ജാനി കലറിക്കരഞ്ഞു. പാമ്പിന്റെ വലിപ്പം കണ്ട് അവൾക്ക് മേലാകെ തളരും പോലെ തോന്നി. അപ്പോഴേക്കും കറണ്ടും പോയി. പാമ്പിന്റെ ചീറ്റൽ കേൾക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ജാനിക ഇരുട്ടിലൂടെ ഓടിക്കൊണ്ടിരുന്നു. വിറക്കുന്ന കാലുകളോടെ ഓടുന്നതിനിടയിൽ അവൾ വീഴാൻ പോയി. ടേബിളിലിരിക്കുന്ന ടേബിൾ ലാമ്പ് അവളുടെ കൈ തട്ടി നിലത്തേക്ക് വീണു. ലാമ്പിന്റെ ചില്ലുകൾ പൊട്ടിച്ചിതറി. മുന്നിലേക്ക് കുതിച്ച ജാനിക നിലത്തേക്ക് വീണു. ചില്ലിന്റെ ഒരു കഷ്ണം അവളുടെ നെറ്റിൽ ഉരസി മുറിവായി. അവൾ പതിയെ കരഞ്ഞുകൊണ്ട് നെറ്റിയും പിടിച്ച് എഴുന്നേറ്റു. പാമ്പിന്റെ ശബ്ദം കുറച്ചുനേരം കേൾക്കാതെയായി. ജാനിക ചുറ്റും ഭീതിയോടെ നോക്കി. അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുന്നിൽ പാമ്പിന്റെ സ്വരം കേട്ടതും അവൾ അലറിക്കൊണ്ട് ഓടി.
ആദി പോയിട്ട് ആ ഇൻവെർട്ടർ ഓൺ ചെയ്യും.
എന്താ കറണ്ട് പോയിട്ട് അത് വരാത്ത്? കംപ്ലീറ്റ് വന്നിട്ടുണ്ടോ? മഹി അവനോട് ചോദിച്ചു.
ഞാൻ നോക്കിക്കോളാം ഏട്ടാ, അങ്ങനെ ചെല്ല്,
ആദി പറഞ്ഞു. എന്താ ഏട്ടാ? ശ്രീ ചോദിച്ചു.
അറിയില്ല, മുകളിൽ നിന്ന് ജാനികയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്.
എല്ലാവരും ഇരുട്ടിലൂടെ ഗോവണി കയറി മുകളിലേക്ക് ഓടി. കറണ്ട് വന്നു.
മോനെ, എന്റെ മോള്, എന്റെ കുട്ടി!
ഓടിവരുന്ന കാശി വിളിച്ചുകൊണ്ട് അമ്മ കരയാൻ തുടങ്ങി.
അമ്മ കരയാതെ
എല്ലാവരും മുറിയുടെ മുന്നിലേക്ക് ഓടി. കാശിനാഥൻ വേഗം ഡോർ തുറന്നു. തലയിൽ നിന്ന് ചോരയൊലിച്ച് ജാനിക ടേബിളിന്റെ മുകളിൽ തളർന്ന് കിടക്കുകയായിരുന്നു. അവൾ ആകെ തളർന്നിരുന്നു. പാമ്പ് കട്ടിലിനടിയിൽ കിടന്നിരുന്നു. കാശി മുന്നോട്ട് കുതിക്കാൻ നോക്കിയതും ജിമ്മി അവന്റെ മുന്നിൽ കയറിന്ന് കുരക്കാൻ തുടങ്ങി. പാമ്പ് ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് നേരെ വന്നു. ജിമ്മി മുന്നോട്ടിൽ നിന്ന് കണ്ട് അത് പിന്നിലേക്ക് ഇഴഞ്ഞുപോയി. ഒപ്പം ജിമ്മിയും കുരച്ചുകൊണ്ട് അതിനൊപ്പം പോയി. കാശിനാഥൻ മുന്നോട്ട് കുതിച്ചു. അവളെ കൈകളിൽ വാരിയെടുത്തു.
ജാനിക!
കാശിയുടെ ശബ്ദമിടറി. കാശി അവളുമായി വേഗത്തിൽ പുറത്തേക്ക് പോയി. ജിമ്മിയെ പുറത്തേക്ക് ഇറക്കി ആദി വേഗം ഡോറടച്ചു.
മോളെ, ജാനി! അമ്മ കരയാതിരിക്ക് ഏട്ടാ, കാറെടുക്ക് പോയിട്ട്!
കാശിനാഥൻ ഗോവണി ലക്ഷ്യമാക്കി അവളെയും എടുത്ത് ഓടി.
എന്താ എന്താ ഉണ്ടായേ?
ടെൻഷനോടെ ഭാസ്കറും ജാനകിയും ഗോവിന്ദനും ഗീതയും മുറ്റുന്ന് ഓടി വരുന്നുണ്ടായിരുന്നു.
ഒന്നുമില്ല മഹിയേട്ടാ, വേഗം വാ,
കാശി ഉറക്കെ പറഞ്ഞു. മഹി വേഗം കാറുമായി അവരുടെ മുന്നിലേക്ക് വന്നു. ലക്ഷ്മി കാറിലേക്ക് കയറിയിരുന്നു. കാശി അവളെ അമ്മയുടെ മടിയിലേക്ക് എടുത്തി. അവനും ഒപ്പം കയറി. കാറ് വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടു.
ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോൾ?
ഐ സി യുവിൽ നിന്നിറങ്ങുന്ന ലേഡി ഡോക്ടറോട് ഭാസ്കർ ചോദിച്ചു.
ഏയ്, പേടിക്കാനൊന്നുമില്ല. ലാബ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പാമ്പിന്റെ കടി ഏറ്റിട്ടൊന്നുമില്ല. തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട്. അത് ചിലപ്പോൾ റൂമിൽ വീണ മുറിവായിരിക്കും. കുട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, പനിക്കുന്നുണ്ട്. ഇന്നെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോണ്ട, നാളെ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ അവരോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയി.
എന്തായിട്ടാണ് ഉണ്ടായത്? ജാനിമോൾക്ക് എന്തു പറ്റി? ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു, ഇപ്പൊ ആദ്യം എന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്.
സത്യയും സൂര്യയും ഐ സിയുവിന് മുമ്പിൽ നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു.
കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്.
ജാനികയെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിൽക്കുന്നവർ റൂമിലേക്ക് അവളെ കാണാൻ ചെന്നു. ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് ജാനിക. തലയിൽ മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ലക്ഷ്മിക്ക് അവളുടെ കൈകൾ അപ്പോഴും വിറക്കുന്ന അറിയാമായിരുന്നു.
അമ്മ!
അവൾ പതിയെ കണ്ണുകൾ തുറന്നു ലക്ഷ്മിയെ വിളിച്ചു.
മോള് പേടിക്കണ്ട, അമ്മയുണ്ടടാ അവിടെ,
ലക്ഷ്മി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
അവളുടെ കണ്ണുകളിൽ അപ്പോഴും ഭയം നിറഞ്ഞിരുന്നു. അവൾ എല്ലാവരെയും നോക്കി പതിയെ പുഞ്ചിരിച്ചു. കാശി റൂമിലേക്ക് പോവാതെ പുറത്ത് സിഗരറ്റ് വലിച്ച് നിൽക്കുകയായിരുന്നു. മഹിയും ആദിയും ഭാസ്കറും വരാന്തിൽ നിൽക്കുന്ന കാശിയുടെയും കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. നീ പോയി കാണുന്നില്ല അവള്? ആദി ചോദിച്ചു.
എന്തിന്? അതിനവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് അങ്ങോട്ടിയെന്ന് തമ്പുരാട്ടിയെ കാണുന്നത്?
കാശി ആദിയോട് പറഞ്ഞു.
ആ കാണുന്നില്ലേ വേണ്ട. എന്നാലും പാമ്പെങ്ങനെയാണ് അവിടെ എത്തിയത്? വിറച്ചുകൊണ്ട് അവൾ ബോക്സിൽ പാമ്പുണ്ടായിരുന്ന കാര്യം മാത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
മഹി പറയുന്നു കേട്ട് കാശി കൂട്ടുകാരെ നോക്കി.
ആ ബോക്സ് ആര് കൊടുത്താണ്? അതെങ്ങനെ അവിടെ എത്തി?
ഭാസ്കർ നെറ്റിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു.
അത് ലക്ഷ്മിയമ്മേന്റെ കൈ തന്നാണ്. ജാനിയുടെ സുഹൃത്ത് കരീന തന്നാണെന്ന് പറഞ്ഞു.
സിദ്ധു ഭാസ്കറിനോടായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു.
കരീനയോ? ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? അവള് ജാനിവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ?
ഭാസ്കർ സംശയത്തോട് ചോദിച്ചു. കാശി കൂട്ടുകാരെ ദേഷ്യത്തോടെ നോക്കി.
എടാ, നമ്മുടെ കഥ കഴിഞ്ഞു, നിനക്ക് പേടിയാവുന്നിട്ടാ.
ജോണി മെല്ലെ ജോയിയുടെ ചെവിട്ടിൽ പറഞ്ഞു.
ആരാണ് ബോക്സ് അങ്ങോട്ട് കൊണ്ടുവന്നത്?
ഭാസ്കർ തിരക്കി.
സച്ചി കൊണ്ടുവന്നാണെന്നാണ് ലക്ഷ്മിയമ്മ എന്നോട് പറഞ്ഞ്.
സിദ്ധു ഭാസ്കറിന്റെ അടുത്തേക്ക് വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു.
സച്ചിയോ? അവനിങ്ങോട്ട് വിളിച്ചേ.
സച്ചിയെ പുറത്തേക്ക് ആദി കൊണ്ടുവന്നു.
മോനെ, മോനെ എവിടുന്നാണ് ഈ ബോക്സ് കിട്ടിയത്?
അച്ഛന്റെ ചോദ്യം കേട്ട് അവൻ കാശിയുടെ കൂട്ടുകാരെ ഇടം കണ്ണിട്ട് നോക്കി.
മോനെ പറയലടാ, ഞങ്ങൾ പാമ്പിനല്ലേ ഇട്ടത്. കർത്താവേ, ചെയ്യാത്ത കുറ്റം ഏൽക്കേണ്ടി വരില്ലോ.
ജോണി മെല്ലെ തന്റെ ചെവിൽ പറയുന്നു കേട്ട് ജോ അവന്റെ കഴിഞ്ഞിരിക്കി.
അത്
താൻ പറഞ്ഞാൽ കാശി എല്ലാവരും വഴക്ക് പറയുമെന്ന് അവൻ ഭയന്നു. കാശിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അവന് തോന്നിയിരുന്നില്ല.
കരീന മോന്റെ കയ്യിൽ തന്നതാണോ? നീ വീട്ടിൽ നിന്ന് പോകുമ്പോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നിനക്കിത് എവിടെ നിട്ടി?
കാശിയെ രക്ഷിക്കാൻ ആ കൊച്ചുബുദ്ധി കള്ളങ്ങൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സിദ്ധാർത്ഥിന്റെ ഈ ചോദ്യം.
പറയും മോനെ, നിനക്കിത് അവൾ കൊണ്ടുവന്ന് തന്നാണോ?
ഭാസ്കർ വീണ്ടും അവനോട് ചോദിച്ചു.
ഞാൻ അവന്റെ കൈ കൊടുത്ത് വിട്ടതാണ് ആ ബോക്സ്. എന്നെ കളിയാക്കി ചിരിച്ചതിന് അവളോട് പക തീർത്താണ്.
കാശി നുണ പറഞ്ഞു കേട്ട് സുഹൃത്തുക്കൾ ഞെട്ടലോട് അവൻ നോക്കി.
എന്തൊരു ക്രൂര മനസ്സാണ് നിന്റെ! ഒന്നിനെ കൊന്ന് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ അവളെയും?
ശേഖരൻ അവന്റെ കരണം നോക്കി പൊട്ടിച്ചു.
ശേഖരേട്ടാ, കാര്യം അറിയാതെ അവനെ തല്ലുന്ന എന്തിനാ? ഇതൊരു ഹോസ്പിറ്റലാണ്.
ഭാസ്കർ കാശിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു.
സജി, മോമ്പറ ആരാ തന്ന്?
ഞാനാണെന്ന് പറഞ്ഞില്ലേ?
കാശി വീണ്ടും പറഞ്ഞു.
കാശി, നീ ഒന്നും മിണ്ടാതിരിക്ക്. പണ്ടും മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റം നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഇവിടെ ഉള്ളവർക്ക് മിടുക്ക് കുറച്ച് കൂടുതലാണ്. എനിക്കറിയാം, എനിക്കറിയാം ഇതാരാണ് ചെയ്തതെന്ന്. അല്ലാതെ നീ അത് ഏറ്റെടുക്കണ്ട.
ഭാസ്കർ സിദ്ധുവിനെ ദേഷ്യത്തോട് നോക്കി പറഞ്ഞു.
ഞാനാണ് അത് ചെയ്തത്,
കാശി പലതവണ പറഞ്ഞുകൊണ്ടിരുന്നു. സുഹൃത്തുക്കൾ അവനെ പിടിച്ചുകൊണ്ടുപോയി. ജോ സിദ്ധുവിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു.
കാശിയല്ല, ഞങ്ങളാണിത് ചെയ്തത്. അവനൊന്നും അറിയില്ല. ഞങ്ങളതിൽ തവളയാണ് ഇട്ടിരുന്നത്. അതെങ്ങനെ പാമ്പായി എന്ന് ഇവനോട് ചോദിച്ചു നോക്ക്.
കാശിയെ കളിയാക്കിയപ്പോ ഞങ്ങൾ അവളോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്ത.
ഒന്നല്ലെങ്കിൽ നിന്നെ സിദ്ധുവായിട്ടാന്ന് വിളിച്ചടക്കുന്ന അവളോട് എങ്ങനെയാടാ നിനക്ക് ചെയ്യാൻ തോന്നിയത്?
ഓഹോ, നിന്റെയൊക്കെ പണിയായിരുന്നല്ലേ. എന്നിട്ട് അവന് വക്കാലത്ത് പറയാ ഇറങ്ങിയിരിക്കുന്നു. എന്നിട്ട് എല്ലാ കുറ്റവും ഞങ്ങളുടെ സിദ്ധുവിനും.
ശേഖരൻ ജോയോട് ചൂടായി.
നിങ്ങളൊരു അച്ഛനാണ്, സ്വന്തം മകന് വിശ്വാസമില്ലാതെ ഇവനെ പോലുള്ള ഫ്രോഡുകൾക്ക് വേണ്ടി ന്യായം പറയാൻ. അച്ഛന് ഞങ്ങൾ മഹാ തറകൾ തന്നെയായിരിക്കും, അത് തിരുത്താൻ ഞങ്ങൾ വരുന്നില്ല.
അവൻ സിദ്ധുവിനെ നേരെ തിരിഞ്ഞു.
എന്ന് വെച്ച് കാശിനാഥനെ തൊട്ടടിക്കാൻ വന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നീ ശരിക്കറിയും. കേട്ടോടാ ഇടിമിനൽ സൈക്കോ.
അവന്റെ നെഞ്ചിൽ തള്ളി പറഞ്ഞുകൊണ്ട് ജേക്കബ് തിരിഞ്ഞടന്നു. ഗാരേജിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി കാശി പിന്നാലെ വന്ന കൂട്ടുകാരെ ദേഷ്യത്തിൽ നോക്കി.
നിന്റെയൊക്കെ വളഞ്ഞു ബുദ്ധി കാരണ ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റുവാങ്ങിയത്.
ബുള്ളറ്റിൽ നിന്നിറങ്ങുന്ന ജോയുടെ ഷർട്ടിൽ വലിച്ച് കാശി കലിയോടെ പറഞ്ഞു.
എന്റെ പൊന്നി കാശി, ഞങ്ങൾ പണിയെടുത്തുനിന്ന് നേരെ തന്നെ. എന്ന് വെച്ച് ഞങ്ങൾ പാമ്പിനല്ല വെച്ച് തവളയാണ്.
പാമ്പ്, തവള, ചേമ്പ്.
അരിശം കൊണ്ട് കാശി പല്ലിരുമി.
ചേമ്പല്ല വെച്ച നായിക്കൊന്നപ്പൊടി.
ജോണേ,
ചാർലി അവനെ കാലിൽ ചവിട്ടി.
ഓഹോ, അതും ഉണ്ടായിരുന്നോ? എന്നാ കുറച്ച് എനിക്കും കൂടി തരായിരുന്നില്ലേ ചോറിൽ കുഴച്ച് കഴിക്കാൻ? നാശങ്ങള്!
എടാ, അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്, അല്ലാതെ ഞങ്ങൾ പാമ്പിനെ ഒന്നും അതിൽ വെച്ചിട്ടില്ല. നിന്നെ കളിയാക്കിയതൊക്കെ കേട്ടപ്പോ ഒരു പണിയെടുക്കാൻ വിചാരിച്ച് പ്ലാൻ ചെയ്താണ്.
ഞാൻ പറഞ്ഞോടാ അതിന് നിന്നോടൊക്കെ അവൾക്ക് പണിയെടുക്കാൻ. നീയൊക്കെ ആരാ? ഞാൻ വാടക വെച്ച ഗുണ്ടകളോ? എന്നെ പറഞ്ഞാ പോയി തല്ലാനും പണിയെടുക്കാനും. കാശി, നിന്നെ കളിയാക്കിയ ഞങ്ങക്ക് സഹിക്കില്ലടാ.
എന്താ സഹിച്ചാല്? നീയൊക്കെ ആരാ? എന്റെ ആരാന്ന്?
ഓടാ, എനിക്കൊരു തന്നെ തുണ വേണ്ട, എറിയപ്പോടാ.
ജോയുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് കാശി അവനെ തള്ളി.
പോടാ, എനിക്ക് ഇത് തന്നെ കിട്ടണം.
ജോ തിരിച്ചും പറഞ്ഞു.
ജോ, നീയൊന്ന് സമാധാനിക്ക്,
ജോണി അവനോട് പറഞ്ഞു.
ഇല്ലടാ,
നമ്മളോട് ഇവനൊരു സ്നേഹമല്ല, എല്ലാം ഒരു കാട്ടിക്കൂട്ടിൽ മാത്രാ. ശരിയാണ്, ഞങ്ങൾ ചെയ്തത് തെറ്റന്നെ. എന്ന് വെച്ച് അവളെ കൊല്ലാൻ ഒരു പാമ്പിനതിൽ വെക്കാൻ മാത്രം ദുഷ്ടന്മാരൊന്നും അല്ല ഞങ്ങള്.
ജോയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.
പിന്നെ ആരാടാ ആ പാമ്പിനെ ബോക്സിൽ വെച്ചത്? പ്രേതങ്ങളോ? തവളമാറി പാമ്പാവാൻ, എന്നിട്ട് എല്ലാ കുറ്റവും എന്റെ തലക്ക്. എന്റെ അമ്മയോട് ഞാൻ ഇനി എന്ത് പറയും? അല്ലെങ്കിൽ അരുന്ധതി അമ്മയും മക്കളെ എനിക്കിട്ട് പണി തരാൻ നടക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടി. ചെയ്യാത്ത കുറ്റത്തിന് 5 വർഷം ജയിലിൽ പോയി കിടന്നു, ഇനി ഇതും കൂടി.
മുഴിമിപ്പിക്കാനാവാതെ കാശി അരിശം തീരാതെ അടുത്ത് കിടന്ന സ്റ്റൂളിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു,
ഞങ്ങൾക്കറിയില്ല കാശി. ജോ തലക്ക് കൈവച്ചുകൊണ്ട് ബൈക്കിൽ ചാരിയുന്നു.
നീയല്ലേ ജോ, നിനക്ക് സി. ജോണി പറയുന്നതിന് മുമ്പ് ചാർലി അവൻ്റെ വാപ്പുത്തി.
എട പട്ടി, ഇനി ഇതും കൂടി കേട്ടി അവൻ പോയി സിദ്ധുവിനോട് അടിയുണ്ടാക്കി. വീണ്ടും അവൻ്റെ അച്ഛൻ്റെ കൈയും തല്ലുവാങ്ങാൻ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ.
ചാർലി ജോണിയോട് പതുക്കെ പറഞ്ഞു,
സോറിട്ടാ, ഞാൻ അത്ര കണ്ട ആലോചിച്ചില്ല.
ജോണി മെല്ലെ ചാർലിയോട് പറഞ്ഞു, കാശി നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ജോ മുട്ടുകുത്തി മുഖം പുത്തിയിരിക്കുന്ന അവൻ്റെ മുമ്പിൽ വന്നിരുന്നു. കാശി മുഖം പുത്തിയിരിക്കുകയായിരുന്നു.
വയ്യാ ജോ, എനിക്കിനി വയ്യ. ഞാനാകെ തകർന്നടിഞ്ഞാണിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ. എല്ലാവരും കൂടി ദ്രോഹിച്ച് ദ്രോഹിച്ച് മനസ്സ് നീറി നീറി പോവാടാ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ.
കാശി
വിളിക്കരുത് എന്നെ അങ്ങനെ. ആ വിളി പോലെ എന്നെ തളർത്തുന്നു. എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയുടെ മുമ്പില് ഒരിക്കലെങ്കിലും ജയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടാ.
കാശിയുടെ തൊണ്ടയിടറി.
ഇന്നെനിക്ക് ഒരുപാട് വിഷമം തോന്നിയ നിമിഷ നീയൊക്കെ എന്നെ ചേർത്ത് പിടിച്ചപ്പോ എനിക്കൊരു ലോകം കിട്ടിയ ഫീലായിരുന്നു. പക്ഷെ ഒരൊറ്റ ചോദ്യത്തിൽ നീയൊക്കെ എന്റെ ഹൃദയം വീണ്ടും കീറി മുറിച്ചു. ഞാൻ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നല്ലേ. ഈ ലോകത്ത് ആരെന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നെ അത്രയും അറിയുന്ന നിങ്ങളങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പ്രേമം,
അവൻ പുച്ഛത്തോടെ ചുണ്ടുപൊട്ടി.
പ്രണയത്തേക്കാൾ വലിയൊരു ബന്ധമുണ്ടായിരുന്നു കാശിനാഥന്. ആ സ്വരമായിരുന്നു എൻ്റെ വിജയം. ആ സ്വരത്തിന് ഉടമയെ പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. എനിക്കിനി ആരുടെയും സ്നേഹം വേണ്ട. ഞാൻ എന്നാൽ ഇവിടെ വിട്ടു പോകും, ചിലപ്പോൾ ആരോടും പറയാതെ. അല്ലാതെ എനിക്കിനി ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഇവിടെ നേടാനില്ല. എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ.
അത് പറഞ്ഞ് അവൻ സ്റ്റെയർ കയറി മുകളിലെ റൂമിലേക്ക് ഓടി കഥകടച്ചു. ജോ അവൻ്റെ പിറകെ പോയി. ജനലിനുള്ളിലൂടെ അവനെ നോക്കി നിന്നു. മിഴികൾ തുടച്ചുകൊണ്ട് ജോ താഴേക്കിറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. ആ സിദ്ധാർത്ഥനാണ് എല്ലാം ചെയ്തെന്നാ എനിക്ക് തോന്നുന്നത്, അജു താഴേക്ക് വരുന്ന ജോയോട് പറഞ്ഞു.
തോന്നലല്ല അജു, അവൻ തന്നെയാ. എന്നിട്ട് കാശിയെ കുറ്റക്കാരനാക്കി. പഴയപ്പാ ദിവ തന്നെ.
നമുക്ക് കാശിയുടെ ചേട്ടന്മാരോട് പറഞ്ഞാലോ. ജോണി ജോയുടെ അടുത്തേക്ക് എന്നോട് ചോദിച്ചു.
എന്നിട്ട് എന്ത് സംഭവിക്കാനാണ്? അവരെല്ലാം അവൻ്റെ അച്ഛൻ കയ്യടക്കി വെച്ചിരിക്കുകയാണ്. പറഞ്ഞിട്ടൊരു പ്രയോജനമല്ല. നമ്മൾ ചെയ്യുന്ന പൊട്ടബുദ്ധികൾക്ക് ബലിയാടാവുന്ന പാവം അവനാണ്. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം, ജോ പറഞ്ഞു നിർത്തി.
പക്ഷേ അവനെ ഉപദ്രവിക്കുമ്പോൾ നോക്കി നിൽക്കാൻ തോന്നുകടാ നമുക്ക്?
ജോണി അവനോട് ചോദിച്ചു.
എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇനിയൊന്ന് സൂക്ഷിക്കണം. ഇതൊരു തുടക്കമാണ്. സിദ്ധു പഴയതുപോലെ ആവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
ഒഴിഞ്ഞു മാറിക്കൊടുത്താൽ ശരിയാവില്ല. ഒരിക്കലെങ്കിലും നമ്മുടെ കാശി അവന് മുമ്പിൽ ജയിച്ചു കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ജോയുടെ വാക്കുകൾ കേട്ട് കാശിനാഥൻ അവരുടെ പുറകിൽ നിന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.